തൊട്ടു മുമ്പില് ഒത്തിരി തകരുന്ന വീടുകളുടെ അനുഭവങ്ങൾ പേരെക്കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ വീടുകളുടെ ഒക്കെ പുറത്തായിട്ട് പതിക്കേണ്ട ഒരു ലേബലാണിത്, ഫ്രാജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോകുന്നൊരു ശബ്ദമാണ് വീട്. ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഇവന്റെ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ടാണ് ഒരു വീടെന്നൊക്കെ പറയുന്ന എത്രയോ മനോഹരമായ അനുഭവമെന്ന് സ്വയം കണ്ടിട്ടുള്ളത്. കുതിപ്പിച്ചിരുന്നൊരു വീട്. ഇവന്റെ വീടും എന്റെ അകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ഡിസംബറില് ക്രിസ്മസ് രാത്രിയിൽ ഇവന്റെ ഫ്ളാറ്റിലേക്ക് ചെല്ലുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ഫ്ളാറ്റുകളിലും നിറയെ നക്ഷത്ര വിളക്കുകളുണ്ട്. ഇവന്റെ വീടിന് മുമ്പായിട്ട് ഒരു സീറോ വോട്ട് ബൾബ് പോലും തെളിയുന്നില്ല. ബെല്ലടിക്കുന്നു. ഏറെ നേരങ്ങൾക്ക് ശേഷം എന്നും ഉത്സാഹത്തിമർക്ക് ഓടി വരുന്ന ഇവന്റെ കൊച്ചുമകള് ചടിച്ച മുഖവുമായിട്ടെത്തുന്നു. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങുന്നു. ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ ഒന്നറിയാം, ഇതൊരു ഉപമയാണ്. എല്ലാ വീടുകളിലും നക്ഷത്ര വിളക്കുകൾ തെളിയുന്ന ഈ രാവില്, എല്ലാ വീടുകളിലും സംഗീതമുള്ള ഈ രാവില്, കരഞ്ഞു നിൽക്കുന്ന ഈ പെൺകുട്ടി എന്നെ ഓർമ്മിപ്പിക്കുന്നത് തകർന്നു പോകാവുന്ന വീടിന്റെ പാരബിളായിട്ടാണ്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദുർബലമായ സ്വപ്നമാണ് വീട്. ഹോം, ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം. വീടിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് വീടിനെ കുറിച്ച് ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീടെന്ന് പറയുന്നത് മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയാണ്. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. Home is not a structure but a situation. നമുക്കറിയാം, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും സ്വപ്നം വീടാണ്. വീടില്ലാത്തവന്റെ സ്വപ്നം വീടാണ്. വീടുള്ളവന്റെ സ്വപ്നവും വീടാണ്. വീട് നഷ്ടമാവിന്റെ സ്വപ്നവും വീടാണ്. വീട് ഉപേക്ഷിച്ചവന്റെ സ്വപ്നവും വീടാണ്. എന്നിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഉടഞ്ഞു പോകുന്ന സ്വപ്നമായിട്ട് വീട് മാറുമ്പോൾ അറിഞ്ഞുകൊള്ളുക, വീടിനെ കുറിച്ചുള്ള ഏതൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ ഒന്ന് ഷഫിൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന ഒരു വീട് കെട്ടുകയാണ്. ഈ സ്വപ്നവും പേരെക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഗൾഫിലേക്ക് തന്നെ വരിക, ഒമാനിലേക്കാണ്. എന്നിട്ട് അവിടെ വന്ന് വിയർപ്പ് ചൊരിയുന്നു, വിയർപ്പൊക്കെ ഡ്രാഫ്റ്റ് ആകുന്നു, ഡ്രാഫ്റ്റൊക്കെ നാട്ടിൽ കല്ലാകുന്നു, കല്ലൊക്കെ ചേർന്ന് വലിയ ലാറി ബക്കർ മോഡലിൽ കെട്ടിടവും ഉയരുന്നു. എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ മനുഷ്യൻ മടങ്ങുകയാണ് തന്റെ വീടിന്റെ പച്ചപ്പിലേക്ക്. ഈ മനുഷ്യൻ എനിക്ക് എഴുതാറുള്ള ചില കത്തുകളൊക്കെ ഉണ്ട്. എന്റെ കുഞ്ഞു മക്കൾ വളരുന്ന ഞാൻ കണ്ടിട്ടില്ല. അവരെ വളർച്ചയുടെ ആ ഘട്ടങ്ങൾ കാണാൻ കൗതുകം പോലും നിഷേധിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ഞാനിതൊക്കെ. പണ്ട് താലന്തിലൊക്കെ ഈ മനുഷ്യൻ എഴുതിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ മനുഷ്യൻ മടങ്ങിയെത്തുന്നു. വന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ ഈ മനുഷ്യന് മനസ്സിലായി താൻ കല്ലുകൊണ്ട് പണിതത് വീടായിരുന്നില്ല എന്ന്. അച്ഛനോട് മകൻ വളരെ ലൈറ്റായിട്ട് ചോദിക്കുന്ന ഇങ്ങനെയാണ്, ഇനി അപ്പൻ എപ്പോഴാണ് മടങ്ങിപ്പോകുന്നത്? ഓ, മകളെ ആരുടെയോ ബൈക്കിന് പിന്നാലെ വരുന്നത് കണ്ടിട്ട് അപ്പൻ അവളോട് ചോദിക്കുന്നു, മോളെ ഇത് സ്റ്റേറ്റ്സ് ഒന്നുമല്ലല്ലോ, നമ്മുടെ പഴയ നാടൊക്കെ തന്നെയല്ലെന്ന് പറയുമ്പോൾ മകള് അച്ഛനോട് പറയുന്നത് മൂന്നാംഗ്ര ടി വി സീരിയലിലെ നാലാംഗ്ര ഡയലോഗാണ്. ഞാനും അപ്പനും തമ്മിൽ കുറെ ബർത്ത്ഡേ കാർഡുകളുടെയും ഡ്രാഫ്റ്റുകളുടെയും ഒക്കെ ബന്ധമേ ഉള്ളല്ലോ. അമ്മയ്ക്ക് സംയമനത്തിന്റെ വഴിയാണ്, മക്കൾ അവരെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക്. എന്നിട്ട് പിന്നീട് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കല്ലുകൊണ്ട് ഞാൻ പണിതത് ബാബേലായിരുന്നു. കല്ലുകൊണ്ട് ഞാൻ പണിതത് ബാബേലായിരുന്നു. എന്താ ബാബേൽ എന്ന് പറയുക? ബൈബിൾ നമ്മൾ ബാബേലിനെ കുറിച്ച് വായിച്ച് കേൾക്കുന്നുണ്ട്. മനുഷ്യന്റെ അഹന്ത ആകാശത്തോളം ഉയരുമ്പോൾ ഒരു ഗോപുര നിർമ്മാണ വേള ആരംഭിക്കുന്നു. ഗോപുരത്തിന്റെ നിർമ്മാണ വേളയിൽ എവിടെ വെച്ചിട്ട് ഭാഷകൾ ചിതരിക്കപ്പെടുന്നു. കല്ലുകൊണ്ട് വരുന്നതിന്റെ ഭാഷ ചാന്തേക്കുന്നതിന് മനസ്സിലാവുന്നില്ല, ചാന്തേക്കുന്നതിന്റെ ഭാഷ മണൽ വാരുന്നതിന് മനസ്സിലാവുന്നില്ല, തടിയും തരുന്ന ഭാഷ ഇഷ്ടം നിൽക്കുന്നതിന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഈ ഗോപുരം ഇന്നോളം ഉയർന്നിട്ടില്ല. ജീവിതം മുഴുവൻ വീടിന് വേണ്ടി ഹോമിച്ച ഒരു മനുഷ്യൻ പറയുകയാണ്, കല്ലുകൊണ്ട് ഞാൻ കെട്ടിയത് ബാബേലായിരുന്നു. എന്റെ ഭാഷ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്? എന്റെ സഖിക്ക് പോലും എന്റെ ഭാഷ മനസ്സിലാകാതെ പോകുന്ന എന്തുകൊണ്ട്? വീടിന് മുമ്പില് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ബിബ്ലിക്കൽ സിമ്പിളായിട്ട് ഇതിനെടുക്കുക, ബാബേല. ഓരോ വീടിന് മുമ്പിൽ നിൽക്കുന്ന പ്രതീകമാണിത്. ഏത് വീടിനും ബാബേലായിട്ട് രൂപാന്തരപ്പെടാം. നിങ്ങളും നിങ്ങളുടെ സഹിക്കുമിടയിൽ ഭാഷകൾ ചിതറിക്കപ്പെടുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ കൊച്ചുമക്കൾക്കുമിടയിൽ ഭാഷകൾ ചിതറിക്കപ്പെടുമ്പോൾ വീടിന് ബാബേലാവാം. വീടിന് മുമ്പിൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അത് പെന്തക്കോസ്താരുടെ സാധ്യതയാണ്. പെന്തക്കോസ്താ ദിവസം പത്രോസ് ലീഹ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ കേട്ടു നിന്നവരൊക്കെ തങ്ങളുടെ സ്വന്തം ഭാഷകൾ അത് മനസ്സിലാക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഇത് വീടിന്റെ മുമ്പിലുള്ള കൃപയുടെ സാധ്യതയാണ്. എല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കപ്പെടുന്ന ഇടമാണ് ബെന്തക്കോസ്ത എന്ന് പറയുക. അച്ഛൻ വണ്ടിക്കാളയെ പോലെ പണിയെടുക്കുന്നുണ്ട്. അമ്മ മകന്റെ പനിക്കിടക്കിൽ ഉറക്കമുളക്കിരിപ്പുണ്ട്. സഹോദര വിവാഹാവസ്ഥത്തിന് വേണ്ടി സഹോദരൻ ബ്ലേഡ് കമ്പനിയുടെ കൗണ്ടർ മുമ്പിൽ കാവൽ നിൽപ്പുണ്ട്. എപ്പോഴോ വരുന്ന സഹോദരന് വേണ്ടി സഹോദരി അത്താഴം കൂടി കാത്തിരിപ്പുണ്ട്. ഇങ്ങനെ വീടിന്റെ വ്യത്യസ്ത ദൃശ്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ് പെന്തക്കോസ്ത. ഇന്ന് ഈ രാവിലെ വെറുതെ നമ്മുടെ വീടിന് മുമ്പിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള രണ്ട് സാധനങ്ങളായിട്ട് ഇവയെ എടുക്കുക. ഒന്ന് ബാബേല, ഭാഷകൾ ചിതറിക്കപ്പെടുന്ന ഇടം. രണ്ട്, എല്ലാ ഭാഷകളും മനസ്സിലാക്കുന്ന പെന്തക്കോസ്ത. മനസ്സിനോട് ചോദിക്കുക, എന്റെ വീട് ബാബേലാണോ പെന്തക്കോസ്തയാണോ? നാട്ടില് മിഷൻ ദാനവുമായിട്ട്, കപ്പുച്ചൻ മിഷൻ ദാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ മിഷൻ ദാനത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് തന്നെ വീട് സന്ദർശനമാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ വീട് സന്ദർശനമാണ്. അങ്ങനെ ഒരു വർഷം ഏതാണ്ട് 4000 or 5000 ഒക്കെ വീടുകൾ കയറിയിറങ്ങുന്ന ഒരുവന്റെ ഡാറ്റയുടെ പിൻബലത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ പല വീടുകളും ബാബേലിന്റെ വക്കിലാണ്. വീടിന്റെ ദുരന്തമെന്ന് പറയുമ്പോൾ വീടിനകത്തെ കലഹം തെറ്റിദ്ധരിക്കാതിരിക്കുക. വീടിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ സിംപ്റ്റം എന്ന് പറയുന്നത് വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ്. വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ്. ഏത് വീട്ടിലാണ് പൊട്ടിത്തിരിയില്ലാതെ പോകുന്നത്? ഏത് വീട്ടിലാണ് സങ്കീർത്തങ്ങളില്ലാതെ പോകുന്നത്? ഏത് വീട്ടിലാണ് പരിഭവങ്ങളും കലഹങ്ങളും സ്നേഹപൂർവ്വമുള്ള കലഹങ്ങളും ഇല്ലാതെ പോകുന്നത്? ആ വീടൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. വീടിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സിംപ്റ്റമെന്ന് പറയുന്നത്, രോഗലക്ഷണമെന്ന് പറയുന്നത് വീടിന്റെ മൗനമാണ്. വെറുതെ ദൈവത്തിന് മുമ്പിൽ സ്വയം ചോദിക്കുക, എന്റെ വീടിനെ പൊഴിഞ്ഞു നിൽക്കുന്ന മൗനമുണ്ടോ? എന്റെ വീടിനകത്ത് ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന, നമ്മുടെ നാട്ടിൽ വരുന്ന നാടോടി സംഘങ്ങളെ എടുക്കുക. നമ്മളൊക്കെ സ്നേഹപൂർവ്വം പാണ്ഡിച്ചി എന്നൊക്കെ പറയുന്നവരാണ്. ഇവരിൽ ഒരു പാവം സ്ത്രീ എടുക്കുക. വീടായ വീടുകളൊക്കെ തന്റെ കൊച്ചുകുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ സ്ത്രീ കയറി ഇറങ്ങുകയാണ്. കല്ലുകൊത്താനുണ്ടോ കല്ലുകൊത്താനാണ് ചോദിച്ചിട്ട് കല്ലുകൊത്തുന്നു. 10 രൂപ ചോദിക്കുന്നു. വനിതയൊക്കെ വായിച്ച് പ്രബുദ്ധിയായ മലയാളി വീട്ടം 5 രൂപ കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടിയിട്ട് ലഭിച്ച പണവുമൊക്കെ ആയിട്ട് വന്നിട്ട് കുഞ്ഞിന് കഞ്ഞി വെച്ചു കൊടുക്കുകയാണ്. അവസാനത്തെ വച്ചും കുഞ്ഞിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പാതയോരത്ത് ഒരു വിഷത്തണലിന് താഴെ ഒരമ്മ മഞ്ഞ് പെയ്യുന്ന രാവിൽ കിടന്നിറങ്ങുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഈ വിഷത്തണല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ. വീടിന് കല്ലാവശ്യമില്ല. വീടിന് കല്ലാവശ്യമുണ്ടെന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും. കല്ലുകൊണ്ടാണ് വീട് പണിയേണ്ടതെന്നുള്ള ധാരണ തൊട്ട് ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും. പാതയോരത്തെ മഞ്ഞ് പൊഴിയുന്ന രാത്രിയിൽ പാതയോരത്തെ വിഷത്തണൽ വീടായി മാറുന്നത് എങ്ങനെയാണ്? നോട്ട് എ സ്ട്രക്ചർ പട്ട സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഈ തടവറയെക്കുറിച്ച് ഓർമ്മിക്കുക. ഈ തടവറയിൽ എങ്ങനെയോ കുരുക്കപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരൻ ഞായറാഴ്ചയ്ക്ക് ഇവിടെ ഇയാൾ കാത്തിരിക്കുകയാണ്. സന്ദർശകർ വന്നേക്കാം. ഭിത്തിയിൽ ഇയാൾ ഭാര്യയുടെയും കുഞ്ഞിന്റെയും പേര് കോരിയിടുന്നു. കുഞ്ഞിന്റെ കാളച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ നിമിഷത്തിൽ ഒരു തടവറയിലെ ഒരിടുങ്ങിയ സെല്ല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു. ഹോം നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. നിങ്ങളുടെ വീട് ഇത്തരമൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? വീടിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒന്നുണ്ട്. വീടെന്ന് പറയുന്നത് കാനാൻ ദേശമാണെന്ന് പറയും. എന്താണ് ഈ കാനാൻ എന്ന് പറയുന്നത്? തേനും പാലും ഒഴുകുന്ന ഇടമാണ് കാനാൻ എന്ന് പറയുക. പാലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ വീടുകളും നൽകുന്നുണ്ട്. പാലെന്ന് പറയുന്നത് നിങ്ങളുടെ സസ്റ്റിനേഷൻ ആവശ്യമായിട്ടുള്ളത് എന്തും പാലാണ്. കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം പാലാണ്. കുഞ്ഞിന് കൊടുക്കുന്ന ഫീസ് പാലാണ്. ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം പാലാണ്. അല്ലെങ്കിൽ നിങ്ങൾ വൃദ്ധരായ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുന്ന മെഡിസിൻ പാലാണ്. സസ്റ്റിനേഷൻ ആവശ്യമുള്ളതൊക്കെ പാലാണ്. അപ്പോൾ ഓരോ വീടും വാസ്തവത്തിൽ ഈ പാലെന്ന് പറയുന്ന എലമെന്റ് തരുന്നുണ്ട്. പക്ഷേ തേനിന്റെ അനുഭവം വീടുകൾ നൽകുന്നുണ്ടോ? മധുരമുള്ള അനുഭവങ്ങൾ നൽകുന്നുണ്ടോ? വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ വീടിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടി മുട്ടിക്കരയുന്നതിന്റെ പൊരുൾ എന്താണ്? വീടുകളിൽ പാൽ അനുഭവം കൊടുക്കുന്നുണ്ട്, തേൻ അനുഭവം കൊടുക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ വെറുതെ ആരെയും മനസ്സിൽ കുറ്റപ്പെടുത്താതിരിക്കുക. എന്റെ വീട് എനിക്ക് പാലനുഭവം തന്നിട്ട് മാത്രമേ ഉള്ളൂ, തേനനുഭവം നിഷേധിക്കുന്ന പറഞ്ഞുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ഡു ഐ ഗിവ് ഇറ്റ്? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഇത്തരം തേനിന്റെ അനുഭവങ്ങൾ നൽകുന്നുണ്ടോ? വീടിനൊരു കാനാൻ ഭൂമിയാക്കി മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ? വീട് പാലിന്റെയും തേനിന്റെയും ഭൂമിയാവട്ടെ. നമുക്ക് ഒരു നിമിഷം ഒന്ന് ദൈവത്തിന് മുമ്പിൽ ഒരു അസസ്മെന്റിന് തയ്യാറാവുക. എന്റെ വീട്ട് മൗനം കൂടിയിരിക്കുന്ന വീടാണോ? എന്റെ വീടിനകത്ത് ഭാഷകൾ തിരക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വീടെന്ന് പറയുന്ന കണക്ക് പുസ്തകം തുറന്നു വയ്ക്കുക. വീട് കല്ലുകൊണ്ട് തീർത്തതാണോ അതോ ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണോ? സ്വയം ചോദിക്കുക. എന്നോടത്ത് പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, എന്റെ വീടിനെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവിധ ബാബേൽ അനുഭവങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ. എല്ലാവിധ ബാബേൽ അനുഭവങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ. എല്ലാവിധ ബാബേൽ അനുഭവങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നീ മോചിപ്പിക്കണമേ. എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്തയായി മാറ്റണമേ. എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്തയാക്കി മാറ്റണമേ. എന്റെ ഭവനം എല്ലാ ഭാഷകളും മനസ്സിലാക്കപ്പെടുന്ന പെന്തക്കോസ്തയാക്കി മാറ്റണമേ. ദൈവമേ, എന്റെ വീടിനെ കാനാനാക്കി മാറ്റണമേ. പാലനുഭവങ്ങളോടൊപ്പം മധുരമുള്ള അനുഭവങ്ങളും സമ്മാനിക്കാൻ എന്റെ ഹൃദയത്തെ നീ സജ്ജമാക്കണമേ. എന്റെ ഹൃദയത്തെ നീ സജ്ജമാക്കണമേ. എന്റെ ഹൃദയത്തെ നീ സജ്ജമാക്കണമേ. ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായ ഒരു നോഷനാണ് വീടെന്ന് പറയുക. എ സേക്രഡ് കോൺസെപ്റ്റ്. എന്നിട്ടും ഏറ്റവും കൂടുതൽ വിശുദ്ധ തകർക്കപ്പെടുന്ന ഇടവുമാണ് വീടെന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ പാദരക്ഷകൾ അഴിച്ചു മാറ്റാറുണ്ട്. അതേ വിശുദ്ധിയോടുകൂടി തന്നെയാണ് ഏറ്റവും ചെറിയൊരു കുടിലായിക്കൊള്ളട്ടെ, അതിന് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പാദരക്ഷകൾ അഴിച്ചു മാറ്റുന്നതിന് പൊരുളെന്താണ്? ഇതാ, ഞാൻ ചവിട്ടാൻ പോകുന്ന ഇടം ഭൂമിയിലേക്ക് ഏറ്റവും വിശുദ്ധമായ ഇടമാണ്. എന്റെ പാദരക്ഷകളെ ധൂളികൾ കൊണ്ട് ഈ കുടുംബത്തിന്റെ വിശുദ്ധിയെ ഞാൻ മലിനീകരിച്ചുകൂടാ. വീടിനകത്തേക്ക് കയറുമ്പോൾ സ്വന്തം വീടായിക്കൊള്ളട്ടെ, മറ്റാരുടെയെങ്കിലും വീടുകളായിക്കൊള്ളട്ടെ, പാദരക്ഷകൾ അഴിച്ചു മാറ്റുമ്പോൾ മനസ്സിൽ ഈ പ്രാർത്ഥന ഉണ്ടാവണം: ദൈവമേ, ഞാൻ ചവിട്ടാൻ പോകുന്ന ഇടം ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വിശുദ്ധമായ ഇടമാക്കി മാറ്റണമേ. എന്നിട്ടും വിശുദ്ധമായ ഇടം തന്നെ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ട ഇടമായിട്ട് നമ്മൾ കാണുന്നു. പഴയ ഒരു സർദാർജി ഫലിതം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. സർദാർജി ഇത്ര നേരത്തെ വീട്ടിലേക്ക് വരുന്നു. ഭാര്യ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇത്ര നേരത്തെ വന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഓഫീസർ വല്ലാതെ ചൂടിലായിരുന്നു, എന്നെ കണ്ടപാടെ അയാൾ പറഞ്ഞു, ഗോ ടു ഹെൽ, ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഒരിക്കല് പവിത്രമെന്ന് വിശേഷിപ്പിച്ച അതേ ആശയത്തിന് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാനായിട്ടാവും. പാദരക്ഷകൾ അഴിച്ചു മാറ്റുമ്പോൾ സ്വയം ചോദിക്കുക, ദൈവമേ, ഈ പാദരക്ഷകൾ അഴിച്ചു മാറ്റാൻ മാത്രം വിശുദ്ധമാണോ എന്റെ വീട്? ഒരു പാദധൂളികൾ കൊണ്ടും ഈ ഭവനത്തിന്റെ വിശുദ്ധിയെ ഞാൻ മലിനീകരിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, തകരുന്ന വീടുകൾക്കൊക്കെ പൊതുവായിട്ടൊരു ഘടകമുണ്ട്, എ കോമൺ ഫാക്ടർ. നാട്ടിൻപുറത്തെ കാരണവുമാര് പറയും, ഒരു വീട് തകർന്നതാണെന്ന് അറിയണമെങ്കിൽ ഈ വീടിനകത്തേക്ക് പ്രവേശിക്കണമെന്നില്ല. വീടിന് പുറത്ത് നിന്നുകൊണ്ട് വീടിന് പുറത്തുള്ള തുളസിത്തറ കണ്ടാൽ മതി. ഈ തുളസിത്തറ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തുളസിത്തറയിൽ കിരാതകൾ തെളിയുന്നില്ലെങ്കിൽ, ഈ തുളസിത്തറയിൽ പച്ചപ്പുകളില്ലെങ്കിൽ, അറിഞ്ഞുകൊള്ളുക ഈ വീട് മുടിഞ്ഞതാണെന്ന്. എന്തൊരു വലിയൊരു ഇൻഷിയേറ്റാണിത്! എന്തൊരു വലുതാണ്! ഒരു വീട് മുടിഞ്ഞതാണെന്ന് അറിയണമെങ്കിൽ വീടിന്റെ തുളസിത്തറ കണ്ടാൽ മതി. ഹൈന്ദവ സംസ്കാരത്തിൽ എന്താണ് തുളസിത്തറയുടെ പൊരുള്? ഒരു വീടിനകത്തെ ദൈവസാന്നിധ്യ ഇടമായിട്ടാണ് തുളസിത്തറ കരുതപ്പെടുക. ഇതിനു മുമ്പിലാണ് മനുഷ്യർ ജപിച്ചു നിൽക്കുക, ഇതിനു മുമ്പിലാണ് മനുഷ്യർ തപിച്ചു നിൽക്കുക, ഇതിനു മുമ്പിലാണ് മനുഷ്യർ തിരുത്തലിച്ച് നിൽക്കുക. അപ്പോൾ ഇതിനെ അവഗണിക്കുക എന്നതിന്റെ അർത്ഥം ഈ ഭവനത്തിലെ ദൈവസാന്നിധ്യം അവഗണിക്കുകയാണ്. തകരുന്ന വീടുകൾക്കൊക്കെ പൊതുവായിട്ടൊരു ഫാക്ടറുണ്ട്, എപ്പോഴോ അവഗണിക്കുന്ന ഒരു തുളസിത്തറ. എപ്പോഴോ അവഗണിക്കുന്ന ഒരു തുളസിത്തറ. ഞാനിത് പറയുന്നത് ഒരു പ്രീച്ചർ റോളിൽ നിന്നുകൊണ്ടല്ല, എന്തൊരു വിശ്വാസികളോളിൽ നിന്നുകൊണ്ട് പോലുമല്ല. സോഷ്യോളജിയിൽ താല്പര്യമുള്ള ഒരു സ്റ്റുഡന്റിന്റെ, സോഷ്യൽ സൈക്കോളജിയിൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുകൂടി പറയുകയാണ്, നമ്മുടെ നാടുകളിൽ തകരുന്ന വീടുകൾക്കൊക്കെ പൊതുവായിട്ടൊരു ഫാക്ടറുണ്ട്, അത് ഇതാണ്, എപ്പോഴോ നഷ്ടമാകുന്ന അതിനകത്തെ അവഗണിക്കപ്പെടുന്ന ഒരു തുളസിത്തറ. എന്റെ വീടിനകത്ത് ദൈവസാന്നിധ്യത്തിന്റെ പൊരുള്, എന്റെ വീടിനെ അന്യോന്യം ചേർത്ത് നിൽക്കുന്ന ഘടകമായിട്ട് മാറുന്നു. സങ്കീർത്തനം.